Hit 96.7 FM.
ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. യു ആർ ലിസണിംഗ് ടു ദ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. ഈ സമയം ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഷാബു നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയമാണ്. പക്ഷെ ബുധനാഴ്ചകളിൽ ഒരു പ്രത്യേകതയുള്ളത് ഷാബു വെറും കൈയോടെ അല്ല വരുന്നത് എന്നുള്ളതാണ്.
അതെ, ഒരു പൊതിയുമായിട്ടാണ്. ഇന്ന് രാവിലെ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഭക്ഷണ പൊതിയാണോ, എന്നാലല്ല, ഒരു പുസ്തകത്തിന്റെ പൊതിയാണ്. പക്ഷെ കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ന് ഇലക്ട്രോണിക് ആണ്,
ഡിജിറ്റലാണ്.
അതെ.
അപ്പൊ ഇന്ന് നമ്മള് ബുധനാഴ്ച പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം നേരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചിരുന്നതാണ്. മറ്റു പല സാഹചര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളും കൊണ്ട് നമ്മളത് മാറ്റിവെക്കുകയായിരുന്നു.
ഓക്കെ.
ഇത് യഥാർത്ഥത്തിൽ ലൂസിഫർ എന്ന സിനിമയില് ആ സിനിമയുടെ ഒരുപക്ഷെ കണ്ടന്റിനെ തന്നെ ആദ്യമേ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പുസ്തകത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ കുറെ ബുദ്ധിപരമായിട്ട് കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ജൂലിയൻ അസാഞ്ചിന്റെ ആ വിക്കിലീക്സിനെ കുറിച്ചിട്ടുള്ള,
ഗോവർദ്ധന്റെ ക്യാരക്ടർ, ഇന്ദ്രന്റെ ക്യാരക്ടർ ആണെങ്കിലും അവിടെയുള്ള
റൂമിലുള്ള കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ആ പെൺകുട്ടി വിവേക് ഒബ്റോയിയോട് ചോദിക്കുന്നുണ്ട് ഒരു പുസ്തകം. ആ പുസ്തകം കൊണ്ട് കൊടുക്കുന്നുണ്ട് വിവേക് ഒബ്റോയ്. ആ പുസ്തകമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്.
ഓക്കെ.
ആ പുസ്തകത്തിന്റെ പേര് ശാന്താറാം.
ഓക്കെ.
അതാണ് ഞാൻ പറഞ്ഞ മുരളി ഗോപിയുടെ ഇന്റലിജന്റ് സ്ക്രിപ്റ്റിംഗിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആ ഒരു പുസ്തകം. കാരണം അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയ ഒരാളിനെ കുറിച്ചിട്ടുള്ള ലൈഫാണ്. പ്രത്യേകിച്ച് മുംബൈയില് ഈ പറഞ്ഞ മാഫിയോടൊക്കെ ഏറ്റുമുട്ടുകയും മാഫിയയില് പ്രവർത്തിക്കുകയും പിന്നീട് അതൊരു നോവലാക്കി എഴുതുകയും ചെയ്ത ഒരു ഓസ്ട്രേലിയക്കാരന്റെ പുസ്തകമാണ് ശാന്താറാം. അതിനകത്ത് ഡ്രഗ് ട്രേഡിങ്ങിനെ കുറിച്ചുണ്ട്, ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്വർണ്ണ കള്ളക്കടത്ത്, അങ്ങനെ എല്ലാ കള്ളക്കടത്തുകളും ഒക്കെ ഉള്ള ഒരു മാഫിയ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ചുമാണ് ഈ ശാന്താറാം പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ഗ്രിഗറി ഡേവിഡ് റോബർട്സ് എന്ന് പറഞ്ഞ മെൽബണിൽ ജനിച്ച ഓസ്ട്രേലിയക്കാരനാണ്. ഇദ്ദേഹം ഓസ്ട്രേലിയയില് ഒരു തരികിട ആളായിരുന്നു. അതായത് ആയുധങ്ങൾ വെച്ചിട്ടുള്ള കവർച്ചയും മറ്റു കാര്യങ്ങളും എല്ലാ കള്ളക്കടത്തും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഗ്രിഗറി ഡേവിഡ് റോബർട്സ്. പക്ഷെ അവിടെ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്തിട്ടു. ജയിലിനകത്ത് നിന്ന് ഇദ്ദേഹം രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട് നേരെ വരുന്നത് ഇന്ത്യയിലേക്കാണ്. അങ്ങനെ ഇന്ത്യയിൽ വന്ന് ആദ്യം എത്തപ്പെടുന്നത് ബോംബെയിലാണ്. ബോംബെയില് വേഷമാറിയാണല്ലോ വരുന്നത്. വേഷമാറുക ഇൻ ദ സെൻസ് ഒരു എഴുത്തുകാരനായിട്ടാണ് വരുന്നത്. ഞാൻ കുറച്ചു കാലം മുഴുവൻ താമസിക്കാൻ വരുന്നു, ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിലാണ്, അല്ലാതെ ഞാൻ ഒരു കുറ്റവാളിയായിട്ടല്ല വരുന്നത്. അങ്ങനെ ബോംബെയിലേക്ക് വരുന്നു. അവിടെ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ഗൈഡിനെ പരിചയപ്പെടുന്നു. പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു ഗൈഡുമായിട്ട് അദ്ദേഹം പരിചയത്തിലാവുന്നു. പിന്നീട് ബോംബെയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. അപ്പോ ഗ്രിഗറി ഡേവിഡ് റോബർട്സ് ആദ്യം വരുന്നു. കൊളാബ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വളരെ പ്രശസ്തമായ റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുന്നു. ഈ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, അതുവരെയും എന്റെ മനസ്സിലെയും ധാരണ ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒത്തുചേരുന്ന ഒരേ ഒരിടം ദുബായ് ആണ് എന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ല എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്നത് ഈ ഒരു പുസ്തകത്തില്, ഈ ശാന്താറാം എന്ന് പറഞ്ഞ പുസ്തകത്തില് ഗ്രിഗറി ഡേവിഡ് റോബർട്സ് പറഞ്ഞതും ബോംബെയിൽ നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കാണാൻ പറ്റും. അവിടെ ഓസ്ട്രേലിയക്കാരനുണ്ട്, അമേരിക്കക്കാരനുണ്ട്, ആഫ്രിക്കക്കാരനുണ്ട്, ആഫ്രിക്കക്കാരികളുണ്ട്, എല്ലാവരെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണെങ്കിലും ഒരു സംഭവവികാസമാണെങ്കിലും കുറച്ച് ഫിക്ഷനൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം തുടക്കം മുതൽ നമ്മൾ പറയില്ലേ ഇന്റർവ്യൂയിങ് ആയിട്ടുള്ള, അതായത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അവിടെ വന്ന് പെടുന്ന ആ നിമിഷം മുതൽ പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുന്നത് മുതൽ അവരോരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് മുതൽ, ഈ കൊളാബയിലുള്ള ആ റെസ്റ്റോറന്റ് ആണ് നമ്മുടെ മുംബൈയിൽ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെയും ആക്രമണം ഉണ്ടായി. അതിനുശേഷം ഒന്ന് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെയുള്ള, അതായത് വളരെ പഴയ ഒരു ഒരു റെസ്റ്റോറന്റ് ആണ്, വർഷങ്ങൾ പഴക്കമുള്ള റെസ്റ്റോറന്റ് ആണ്. അവിടുത്തെ വാസ്തുശില്പ നിർമ്മിതമായ തൂണുകളെ കുറിച്ചൊക്കെ ഒരുപാട് പലതരത്തിൽ പ്രസിദ്ധി നേടിയിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ഈ പുസ്തകത്തിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പൊ ആ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന വിദേശികളെ കുറിച്ച്, അവർ തമ്മിലുള്ള ഡിസ്കഷനെ കുറിച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബോംബെയിൽ ആദ്യമായി എത്തപ്പെട്ട ഒരു വിദേശിയെ സംബന്ധിച്ച് മറ്റുള്ളവർ, മറ്റു വിദേശികൾ പറഞ്ഞു കൊടുക്കുന്ന ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് ഇന്ത്യക്കാരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. സ്നേഹിച്ചാൽ, നമ്മൾ പറയല്ലേ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ കുത്തിക്കൊല്ലുന്ന ടൈപ്പാണ് എന്നൊക്കെ പറയുന്ന ചില അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട് മറ്റു വിദേശികൾ ആദ്യമായിട്ട് ഈ ഗ്രിഗറിക്ക്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. കാരണം ഇവരുടെ ഉള്ളിൽ നന്മയുണ്ട്, സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ ഈ 100 കോടിയിൽ പരം ആളുകൾ ഇത്ര ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കില്ല. അവർ തന്നെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം മറ്റേതെങ്കിലും ഇപ്പൊ ജർമ്മൻകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്തുള്ളവരാണ് ഇത്രയധികം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ കൂട്ട കലാപമായിരിക്കും എപ്പോഴും. കാരണം അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഇവിടെ മനുഷ്യർ തമ്മിൽ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും നന്മയുള്ളത് കൊണ്ടാണ് ചതിക്കും, അതുപോലെ തന്നെ ബാക്കി പിക് പോക്കറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കൂടിയും ആളുകൾ ഒരുമിച്ച് നന്മയോടുകൂടി ജീവിക്കുന്ന ഒരിടമാണ് ഇന്ത്യ എന്നൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു നന്മയില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ 100 കോടിയിൽ പരം ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ സ്ഥലങ്ങളും നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള എല്ലാ ധാരണകളും ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുകൊടുക്കുന്നത് ഈ പ്രഭാകരാണ്. പ്രഭാകർ ഒരു ഗൈഡ് മാത്രമല്ല, ഒരു ടാക്സി ഡ്രൈവറും ഒക്കെയാണ് ഇദ്ദേഹത്തിനെ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാവും, എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഭാഷ പഠിക്കണം, മറാത്തി പഠിക്കണം, അതുപോലെ തന്നെ ആളുകൾ എങ്ങനെയാണ് ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ടത് എന്നുള്ളത് പഠിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും പഠിക്കാൻ പോവാണ്. ആദ്യമായിട്ട് ട്രെയിനിൽ കയറി പ്രഭാകരന്റെ നാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രഭാകർ ദേവത്തെ ലിൻ ബാബ എന്നാണ് വിളിക്കുന്നത്. ലിൻ, ഈ അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ട്, ലിൻ ബാബ. നമ്മൾ ഈ സ്നേഹപുരസനം ചില ബാബ എന്നൊക്കെ ചേർത്ത് വിളിക്കാറുണ്ട്. അതുപോലെയാണ് പ്രഭാകർ. പ്രഭാകർ സാധാരണ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ഗൈഡ്, ഒരു സാധാരണ ഒരു മറാത്തി. അപ്പം ഇദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദത്തിലാവുകയും എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ പ്രഭാകരന്റെ വീട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് പോകുന്നതുൾപ്പെടെയുള്ള, അവിടെ പോയി ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ പോലും ഉണ്ട്. ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഈ പ്രഭാകരും ലിംബാബയും തമ്മിലൊരു തർക്കം ഉണ്ടാവുന്നു. കാരണം എന്ന് വെച്ചാൽ പണം നിനക്ക് നൽകി, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ടിക്കറ്റ് എടുത്ത് തന്നാൽ മതിയായിരുന്നു. പക്ഷെ അതെടുക്കാതെ നമ്മൾ പറയുന്നത് ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക് ഇയാൾ അത്രയും തിക്കും തിരക്കുമാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് ബാഗേജും അതുപോലെ തന്നെ ഈ ലിൻബാബയെയും കൊണ്ടുപോകാൻ വേണ്ടി ഒരു തടിമാടനായ ഒരാൾ, ഒരു പോർട്ടറെ ഈ പ്രഭാകർ ഏർപ്പാട് ചെയ്തു. അപ്പം ഒരു കയ്യില് ഈ പറഞ്ഞ ലിൻബാബ എന്ന് പറയുന്ന വിദേശി, മറു സൈഡിൽ അദ്ദേഹത്തിന്റെ ബാക്ക് പാക്കും മറ്റതെല്ലാം കൂടെ. അങ്ങനെ വെച്ച് തടിമാടൻ ട്രെയിനകത്തേക്ക് ആളുകളെല്ലാം വകഞ്ഞു മാറ്റി കൊണ്ടുപോയി കുത്തിഞ്ഞരിക്കി ഒരു സീറ്റിൽ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ വിദേശി ആകപ്പാടെ വിഷമത്തിലായി, കാരണം ഇത്രയും ക്ഷീണിച്ച് അവശനായി, ആളുകളെ കുത്തിമാറ്റുകയാണ് യഥാർത്ഥത്തില്, തിക്കും തിരക്കുമൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ത്യൻ ട്രെയിനിന്റെ ഒരു അവസ്ഥ സഹിതം വിവരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം ഇദ്ദേഹം മുംബൈ ചേരിയിലേക്ക് പോവാണ്, സ്ലമ്മിലേക്ക് പോവാണ്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ കഥ തുടങ്ങുന്നത്. അവിടെ ചെല്ലുന്ന അവസരത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ചെല്ലുന്നു ഒരു ചെറിയൊരു കുടിലേക്ക് താമസം മാറാൻ പോവാണ്, ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാണ്. അവിടെ ചെല്ലുന്ന അവസരത്തിൽ ആളുകളൊക്കെ നോക്കുന്ന ഒരു വിദേശി വരുന്നു, അവരൊക്കെ ഒന്ന് നോക്കിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരാൾ പറയുന്നുണ്ട്, അവിടെ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പം പെട്ടെന്ന് ഈ വിദേശി ആ തീപിടുത്തം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ ഇറങ്ങി ഓടാൻ പോവാണ്. അപ്പൊ ബാക്കിയുള്ള സ്ത്രീകളടക്കമുള്ളവർ പറഞ്ഞു, നോക്ക് അഘോര, അവൻ മാത്രം രക്ഷപ്പെടുന്നു, ബാക്കി എല്ലാവരും തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് കേട്ടപ്പോ ഇയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നുകയും ഇയാളും തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ബാക്കി അദ്ദേഹം പറയട്ടെ.
I escaped from prison and found myself in India, in an Indian slum. The first day that I went to that slum, I met my neighbours. The slum had 25,000 people in a place of only 1 quadrat kilometre. It's about 800 metres by 800 metres. 25,000 souls living there in huts that are made out of bits of rag and bits of plastic, the most miserable shelters imaginable. And as I met my neighbours and put my backpack with my things into my little hut with its earthen floor, my neighbours were there and I was shaking hands, and someone looked up and said, "You know, it is a fire, I believe." And we looked up and saw wisps of smoke erupting into a wall of flames, and the men rushed toward this thing. I watched this wall of flames devouring the huts in front of it as it advanced toward us, driven by the sea breeze, which is on the edge of the slum. And as it devoured these huts, many of them were exploding with an explosion that's very similar, remarkably similar, to a mortar round. What it is that each hut had a kerosene stove pumped up under pressure. Oh. And as the flames consumed the stoves, they would explode. And bits of metal and so on, shrapnel, were being flung about. People were being cut and burned. There was screaming. Animals were screaming, children, people. I looked at this and I thought, I'm out of here. We're all going to die. I grabbed my backpack and I tried to get out of the hut door, and I dropped some things and was scooping them up. And as I looked up, I saw the women and children from that, my neighbors from that little part of the slum, looking at me. And I could hear their minds. I knew what these women were saying. They were saying, look at this big, strong foreigner, this big, strong Gora, running away from the fire. And our skinny little Indian guys are running to the fire to put it out. And I read this clearly and went, oh, shit. Put the stuff back in the hut and ran to the fire. And we fought and we put the fire out. Afterwards, we found that we'd lost 12 people in that fire, and about 250 were injured, some of them quite badly. Many with smoke inhalation, with burns, abrasions, cuts, and so forth. I had a very big comprehensive first aid kit in my...
ഈ പറഞ്ഞ പോലെ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു, ഇത്രയധികം ആളുകൾക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തിന്റെ ബാക്ക് പാക്കിനകത്ത് ഒരുപാട് ഈ ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് തുറന്നിട്ട് പരിക്കേറ്റ ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് മരുന്നൊക്കെ വെച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ടും സ്ലമ്മിലുള്ള ആൾക്കാർ പെട്ടെന്ന് ധരിതരിച്ചത് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് എന്റെ കൈ പൊള്ളിയിട്ടുണ്ട്, എന്റെ കയ്യിൽ മുറിവ് വന്നിട്ടുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി വൈകുവോളം ഇദ്ദേഹം പലരെയും ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ചികിത്സിക്കുകയും ചെയ്തു. എന്നിട്ട് അന്ന് രാത്രി ഉറങ്ങി, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് കുറെ പേര് കാണാൻ വന്നിരിക്കുകയാണെന്നാണ്. നോക്കിയപ്പോ സ്ലമ്മിന്റെ അദ്ദേഹത്തിന്റെ കുടിലിന്റെ മുന്നിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ആൾക്കാർ പറഞ്ഞു എന്റെ കാല് പൊള്ളിയിട്ടുണ്ട്, എന്റെ കൈ പൊള്ളിയിട്ടുണ്ട്, ഡോക്ടർ എത്രയും വേഗം വരൂ. അങ്ങനെ അന്ന് മുതൽ ഗ്രിഗറി ആ സ്ലമ്മിലെ ഡോക്ടറായിട്ട് മാറി. ഇന്നും സി എൻ എൻ അതിനുശേഷം അദ്ദേഹത്തിന് ഈ പുസ്തകമൊക്കെ ഇറങ്ങി ഒരുപാട് പ്രസിദ്ധി അദ്ദേഹത്തിന് കിട്ടിയതിനു ശേഷം സി എൻ എൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം ആ സ്ലമ്മിനകത്തേക്ക് പോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്ലമ്മിലൊരു കൂട്ടുകാരനായിട്ട് ഗ്രിഗറി മാറുകയാണ്. പിന്നെ അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലൈഫ് തുടങ്ങുന്നത്. പിന്നെ ഇന്ത്യൻ ജയിലിനകത്തായി ഇദ്ദേഹം. അത് പല പല കേസുകളിലാണ് അദ്ദേഹം അറിയാത്ത ചില കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ കേസുകൾ പല മാഫിയയുടെയും ഡ്രഗ് ട്രേഡിംഗിന്റെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെയും പേരിൽ ജയിലിലായിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഇന്ത്യൻ ജയിലിൽ പോയതിന്റെ ഒരു അതിക്രൂരമായ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്.
The Indian prison was extreme. I went in there at 90 kilos and I came out 4 months later at 45 kilos.
Oh.
I had lost 10 kilos a month for 4 months. I was covered in scars from the beatings I endured. They have a system which was inherited from the British, a system called the convict overseer system, where convicted murderers are given a stick and a belt and a hat and they run the prison. And they have a plenipotentiary power. They can do pretty much whatever they want. They certainly control all the food, so they get bigger and stronger as you get thinner and skinnier. At one stage, when I had a fist fight against one of these overseers, who was just a ruthlessly cruel, fanatically cruel man, I had a fight with him. They, as a punishment, put leg irons on my legs.
നമ്മുടെ ഇന്ത്യൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ജയിൽ തന്നെയായിരിക്കും. കാരണം അവിടെയുള്ള ഏറ്റവും കൊടും ക്രൂരനായ കുറ്റവാളിയായിരിക്കും ജയിലിന്റെ കാവലേൽപ്പിക്കുക പോലീസുകാർ. അവന്റെ തൊപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം ജയിലിൽ ചെല്ലുന്ന അവസരത്തിൽ ആ സൂപ്പർവൈസറുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുകയും പിന്നീട് ഇയാളെ കാലിലിട്ടിരിക്കുന്ന ഈ പറഞ്ഞ വെറും ചങ്ങലയല്ല, ചങ്ങല ബോഡിയിലിടുകയും കാലിൽ ഒരു പ്രത്യേകമായ ഒരു ഹുക്ക് പോലൊരു സാധനമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവനും. പക്ഷെ ആ 1200 പേരടങ്ങുന്ന ആ ജയിലിനകത്ത് അവരെത്ര മാത്രം ഉല്ലസിച്ചു കഴിയുന്നു. ഇദ്ദേഹം ആദ്യമായിട്ട് കണ്ണീരൊക്കെ വന്ന് മുഖം കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഈ കാലിലെ കുടുക്ക്, അപ്പോ അതും വെച്ചിട്ടാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്ന ഒരു ഫിലോസഫിക്കലായിട്ടുള്ള കാര്യമുണ്ട്. അന്നാണ് മനസ്സിലാകുന്നത് അടിമ കച്ചവടവും മനുഷ്യൻ എത്രമാത്രം, മനുഷ്യൻ മനുഷ്യനെ തന്നെ അടിമകളാക്കി വെക്കാൻ വേണ്ടി ചങ്ങലക്കിടുവായിരുന്നല്ലോ. അപ്പൊ അതിപ്പോഴും ചില ജയിലുകളിലുണ്ട്. എന്നാലോചിച്ച് നോക്കൂ, ആ അടിമയുടെ അവസ്ഥ എത്രമാത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ പക്ഷെ അന്ന് രാത്രി അവിടെയുള്ള ജയിലിനകത്തുള്ള ആളുകൾ മുഴുവനും അവർക്ക് കിട്ടുന്ന ഭക്ഷണം കഴിച്ച ശേഷം പാത്രത്തിൽ കൊട്ടി അവർ ഹിന്ദി പാട്ടൊക്കെ പാടി അടിച്ചു കൊള്ളിക്കുന്ന അവരുടെ ഉല്ലാസത്തെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ബോംബെയിലെ ഒരു മാഫിയ തലവനാണ് ഖാദർ എന്ന് പറയുന്ന ഒരാള്. പക്ഷെ ഇയാൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്ത് കൊടുക്കുന്നു, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് മറ്റു പല കാര്യങ്ങൾ, അമേരിക്കൻ പാസ്പോർട്ട് വ്യാജമായി നിർമ്മിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്, അതായത് മൊത്തത്തിലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഓസ്ട്രേലിയക്കാരന്റെ, ഒരു മെൽബൺകാരന്റെ ലൈഫ് പറയുന്നതാണ് ശാന്താറാം എന്ന് പറയുന്ന ഒരു പുസ്തകം. 900+ പേജുകളുണ്ട്. ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സകല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ സ്ലമ്മിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം.
This job that became my job in the slum, not something that came from me. I didn't go there with any noble intention, I'm going to help people. I went there and the job actually happened to me. The job became me and became my life. But in the process of it, what I learned was something that I couldn't possibly have learned in any other way. I learned about the love that the people in the slum have for each other. You'll read a lot of books about slums in India by many good writers and very well-meaning writers. But to my knowledge, none of them have actually ever lived in a jhopadpatti. You know, they haven't actually lived there in a slum.
സ്ലമ്മിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതിന് അപ്പുറത്തേക്ക് അവിടെ ജീവിച്ച ഒരാൾ പറയുന്നത് ആ മനുഷ്യർ എത്രത്തോളം സ്നേഹത്തോടു കൂടി കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആക്ച്വൽ റിയാലിറ്റി എങ്ങനെയാണ് ഈ ഇന്ത്യൻ ജീവിതത്തെ ഒരു വിദേശി പകർത്തി വെക്കുന്നത്, അത് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പറയുന്നതാണ് ശാന്താറാം എന്ന നോവൽ.
Okay, very strongly we recommend on today's
book review on the Big Breakfast Club.